Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 23-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണെന്ന് പുതിയ നിയമ പണ്ഡിതനും കാരുണീകൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറയാണ് ചിന്തകൾ പങ്കുവച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 33 വരെ വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന്റെ വിഷയം തന്നെ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്നതിന് ഒരുവൻ കൊടുക്കേണ്ട വില, ശിഷ്യത്വത്തിന്റെ വില, ഇതാണ് പ്രമേയം. ഈ സുവിശേഷ ഭാഗം വായിക്കപ്പെടുന്ന ഞായറാഴ്ച, ശരിക്കു പറഞ്ഞാൽ ഈശോയുടെ ശിഷ്യയാകുന്നതിന് ഈ നൂറ്റാണ്ടിൽ അല്ലെ ഈ കാലഘട്ടത്തിൽ ഇത്രയധികം വില കൊടുത്ത മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല. മദർ തെരേസ മദറിനെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്ന ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം ക്രിസ്തുവിൻ്റെ ശിഷ്യ ആകുന്നതിന് എന്ത് വിലയാ കൊടുക്കേണ്ടത്? ശ്രദ്ധിക്കേണ്ടത് രണ്ട് വചനങ്ങളാണ്. അതിൽ 26-ാമത്തെ വചനം, 14-ാം അധ്യായം 26-ാമത്തെ വചനം, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്തു വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. ഈശോയുടെ ശിഷ്യനാകണം അല്ലെ ശിഷ്യയാകണമെങ്കിൽ എന്ത് ചെയ്യണം? വെറുക്കണം. എന്തിനെയൊക്കെ? നമ്മളിവിടെ ഇഷ്ടപ്പെടുന്നതിനെയെല്ലാം വെറുക്കണം. സാധാരണഗതിയിൽ ഇഷ്ടപ്പെടുന്നതിനെയെല്ലാം, അത് മാതാപിതാക്കൾ മുതൽ സ്വന്തപ്പെട്ടവരെ എല്ലാം, പോരാ സ്വജീവനെ തന്നെ അങ്ങോട്ട് വെറുക്കണം. ഇത്രയും നെഗറ്റീവായിട്ട് പറയാൻ പറ്റുമോ? എല്ലാത്തിനെയും വെറുത്താലേ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റുള്ളൂ, ക്രിസ്തുവിൻ്റെ ശിഷ്യയാകാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ചിന്തിക്കേണ്ടത് ഇതിനെയൊക്കെ വെറുക്കണമെങ്കിൽ മറ്റെന്തിനെയോ ഇഷ്ടപ്പെടണം, മറ്റെന്തിനെയോ ഇഷ്ടപ്പെടണം. ആ മറ്റെന്തിനെയോ ഇഷ്ടപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നതൊക്കെ രണ്ടാമതായിട്ടോ മൂന്നാമതായിട്ടോ അവസാനത്തതോ ആയിട്ടോ മാറുന്നത്. ഇഷ്ടപ്പെടേണ്ടത് എന്താണ്? ക്രിസ്തുവിനെ. ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് ഇഷ്ടപ്പെടുമ്പോൾ ഇതൊക്കെ അപ്രധാനങ്ങളായിട്ട് മാറും. ക്രിസ്തുവിനെയോ ക്രിസ്തു നിലകൊണ്ട ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെയോ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ, ഏറ്റവും വലുതായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളതൊക്കെ അപ്രധാനമായി മാറും. ഒരു സംഭവം, ഒരിക്കൽ മദർ തെരേസയും സിസ്റ്റേഴ്സും കൂടെ പുറത്തുപോയി 3 അവശരായ വൃദ്ധരെ കൂട്ടിക്കൊണ്ടുവന്നു. അവരിൽ ഒരു സ്ത്രീയുടെ അവസ്ഥ ഏറെ വഷളായിരുന്നു. മദർ പറഞ്ഞു, ഞാൻ പറ്റാവുന്നതെല്ലാം സ്നേഹത്തോടെ അവർക്ക് വേണ്ടി ചെയ്തു. അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം കൊടുത്ത് കട്ടിലേൽ കിടത്തി. അപ്പോൾ അവരുടെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സാവകാശം അവർ എൻ്റെ കയ്യേൽ പിടിച്ചു. എന്നിട്ട് നേർത്ത സ്വരത്തിൽ പറഞ്ഞു, നന്ദി. എന്നിട്ട് അവർ മരിച്ചു. മറ്റെന്തിനെയോ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോഴാണ് സാധാരണഗതിയിൽ സാധാരണ മനുഷ്യൻ പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നതൊക്കെ, അത് മാതാപിതാക്കൾ മുതൽ സ്വന്തം ജീവൻ വരെ, അപ്രധാനമായി പോകുന്നത്. മദർ തെരേസയുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടു. എന്തിനെ? ക്രിസ്തു നിലകൊണ്ട ചില കാര്യങ്ങളെ കൂടുതലായിട്ടങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട വചനം 33-ാമത്തെ വചനമാണ്. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിലാർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഉള്ളതെല്ലാം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റുള്ളൂ. ഇതും വളരെ അസ്വാഭാവികമായ വ്യവസ്ഥയാണ്. ഉള്ളതെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റെന്തോ ഇതിലും വിലപ്പെട്ടത് മറ്റെന്തോ സ്വന്തമാക്കിയവന് മാത്രമേ ഇതെല്ലാം ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. ആ സ്വന്തമാക്കൽ എന്താണ്? വീണ്ടും ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ. ക്രിസ്തുവിനെ സ്വന്തമാക്കിയവനാണ് ബാക്കിയെല്ലാം അപ്രധാനമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അപ്രധാനമായതിനെയെല്ലാം ഈ ക്രിസ്തു എന്ന് പറയുന്ന വലിയ മൂല്യത്തിൻ്റെ മുമ്പിൽ ഉപേക്ഷിക്കാനായിട്ട് തോന്നും. മദറിൻ്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവം, ഒരു പുതിയ സുപ്രഭാതം, മൂന്ന് സിസ്റ്റേഴ്സ് മരണാസന്നർക്കായുള്ള ഭവനത്തിലേക്ക് പോവുകയായിരുന്നു. മദർ അവരോട് പറഞ്ഞു, രാവിലത്തെ കുർബാനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എത്ര കരുതലോടും സ്നേഹത്തോടും കൂടിയാണ് വൈദികൻ ക്രിസ്തുവിൻ്റെ ശരീരത്തെ കൈകളിൽ എടുക്കുന്നതെന്ന്? അതേ ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ് പാവപ്പെട്ട രോഗികളെ സ്പർശിക്കുമ്പോൾ നിങ്ങൾ തൊടുന്നത്. അതിനാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് കൊടുക്കുന്ന അതേ സ്നേഹവും കരുതലും ഭക്തിയും പാവപ്പെട്ട രോഗികൾക്കും കൊടുക്കണം. മദറിൻ്റെ അടുത്ത് തിരിച്ചു വന്ന് സിസ്റ്റേഴ്സിൽ ഒരാൾ വൈകുന്നേരം പറഞ്ഞു, മദർ, ഞാൻ 3 മണിക്കൂറോളം ക്രിസ്തുവിൻ്റെ ശരീരത്തെ സ്പർശിക്കുകയായിരുന്നു. ഇത് പറയുമ്പോൾ സിസ്റ്ററിൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ പ്രകാശമായിരുന്നു. എന്താണ് ചെയ്തതെന്ന് മദർ ചോദിച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ ഓടയിൽ കിടന്ന് പുഴുവരിച്ച ഒരു മനുഷ്യനെ അവർ കൊണ്ടുവന്നു. അയാളുടെ മുറിവുകൾ കഴുകി വച്ചുകെട്ടി കുളിപ്പിച്ചെടുക്കാൻ 3 മണിക്കൂറെടുത്തു. അത് ക്രിസ്തുവായിരുന്നെന്ന് എനിക്ക് അറിയാം. ഉപേക്ഷിക്കണമെങ്കിൽ, സ്വന്തമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ, അതിലും വിലപ്പെട്ടതെന്ത്? ക്രിസ്തു. ക്രിസ്തുവിനെ സ്വന്തമാക്കിയവനാണ്. ബാക്കി എല്ലാം അപ്രധാനമായിട്ട് തോന്നുന്നത്, ഉപേക്ഷിക്കാനായിട്ട് എളുപ്പം ആകുന്നത്. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. അങ്ങനെ ഉപേക്ഷിക്കണമെങ്കിൽ അതിലും വലുതെന്തോ സ്വന്തമാകണം. ഈശോ തന്നെ പിന്നീടൊരു അവസരത്തിൽ പറഞ്ഞിട്ടില്ലേ, അതായത് നിധി കണ്ടെത്തിയവൻ്റെ, ഏറ്റവും വലിയ നിധി കണ്ടെത്തിയവൻ്റെ സന്തോഷം. അവനെന്നാ ചെയ്യുന്നു? ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ നിധി സ്വന്തമാക്കും. അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ മുത്ത് കണ്ടെത്തിയവൻ്റെ സന്തോഷം, ബാക്കിയെല്ലാം വിൽക്കുന്നു. കാരണം ഏറ്റവും വിലയുള്ളത്, ഏറ്റവും മൂല്യമുള്ളത് കണ്ടു. അപ്പോഴാണ് മറ്റതെല്ലാം ഉപേക്ഷിക്കാൻ തോന്നുന്നത്. അതോടൊപ്പം ഈ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അവനറിയാതെ പതിയെ പതിയെ, ഇത് ആദ്യം ഏത് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ അതിനു മുമ്പ് തന്നെ ക്രിസ്തുവിനാൽ സ്വന്തമാക്കപ്പെടുന്നവനായി മാറുന്നു. ക്രിസ്തുവിനാൽ സ്വന്തമാക്കപ്പെടുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സ്പോഞ്ച് വെള്ളത്തിലേക്കിടുമ്പോൾ വെള്ളം വന്നതിൽ നിറഞ്ഞു വീർക്കുന്നത് പോലെ ക്രിസ്തുവിനാൽ സ്വന്തമാക്കപ്പെടുന്നവൻ, അവനാണ് ക്രിസ്തു ശിഷ്യൻ, അവളാണ് ക്രിസ്തു ശിഷ്യ. ഇത് തന്നെയാണ് മദറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ക്രിസ്തുവിനാൽ സ്വന്തമാക്കപ്പെട്ടവൾ. മറ്റൊരു സംഭവം, ഒരിക്കൽ കൊൽക്കത്തയിൽ കുഷ്ഠരോഗികൾക്കായിട്ടുള്ള ഒരു ഫണ്ട് ശേഖരണം നടക്കുകയായിരുന്നു. മദറിനെയും സംസാരിക്കാൻ ക്ഷണിച്ചിരുന്നു. രാമകൃഷ്ണ മിഷന്റെ സെക്രട്ടറിയായ ഒരു സ്വാമിയും ആ സമ്മേളനത്തിലുണ്ടായിരുന്നു. ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് മദർ പറഞ്ഞു, ഞങ്ങളുടെ മതസ്ഥാപകനായ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിനാണ് കൊടുക്കുന്നതെന്ന്. നിങ്ങൾ ഇപ്പോൾ തന്ന ഈ പണം എനിക്കല്ലാതെ നിങ്ങൾ തന്നത് പാവപ്പെട്ടവർക്കാണ്, അതുവഴിയായി ക്രിസ്തുവിനും. മദറിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ സ്വാമി മൈക്ക് ആവശ്യപ്പെട്ടു. സ്വാമിയുടെ പ്രസംഗം പരിപാടിയിലില്ലായിരുന്നു, എന്നിട്ടും മൈക്ക് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മദറിൻ്റെ സിസ്റ്റേഴ്സ് കൊൽക്കത്തായുടെ തെരുവുകളിൽ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിൽ വന്നെന്നാണ്. ഈ സിസ്റ്റേഴ്സിലൂടെ നന്മ ചെയ്തുകൊണ്ട് ക്രിസ്തു ഇവിടെ സഞ്ചരിക്കുന്നു. ഇതാണ് സത്യം. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ സ്വന്തമാക്കുന്നവൾ, ക്രിസ്തുവിനാൽ സ്വന്തമാക്കപ്പെടുന്നവൻ, എന്താ സംഭവിക്കുന്നത്? അവനിലൂടെ ക്രിസ്തു ഇവിടെ ജീവിക്കുകയാണ്. ക്രിസ്തു ഇവിടെ ജീവിക്കുക. കൊൽക്കത്തയിലും ഇന്ത്യയിലാകമാനവും ഭൂമിയിൽ പലയിടത്തും, ഈ ഭൂഗോളത്തിൻ്റെ പലയിടങ്ങളിലും മദറിലൂടെയും മദർ തെരേസായുടെ സിസ്റ്റേഴ്സിലൂടെയും സംഭവിച്ചതാണ്. ഇന്ന് ഫ്രാൻസിസ് പാപ്പായിലൂടെയും സംഭവിക്കുന്ന അതാണ്. അതുപോലെ അനേകരുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ആന്തരികത ഉൾക്കൊള്ളാനുള്ള കൃപ തരാനായി. ഈശോയെ, നീയാണല്ലോ ഞങ്ങളെ വിളിച്ചത്, നിന്നെ അനുഗമിക്കാൻ വിളിച്ചത് നീയാണല്ലോ, ഉപേക്ഷിക്കാനും വെറുക്കാനും പറഞ്ഞത് നീയാണല്ലോ. ഈശോയെ, നീ പറയുന്നതിൻ്റെ കാതൽ തിരിച്ചറിയാൻ, വെറുക്കാൻ പറയുമ്പോൾ മറ്റെന്തിനെയോ, അതിലും വലിയ മറ്റെന്തിനെയോ ഇഷ്ടപ്പെടാൻ നീ എന്നോട് ആവശ്യപ്പെടുന്നു. ഉപേക്ഷിക്കാൻ പറയുമ്പോൾ അതിലും വലിയ ഒരു സ്വത്ത്, അത് കണ്ടെത്താനും സ്വന്തമാക്കാനും നീ എന്നോട് ആവശ്യപ്പെടുന്നു. അത് നീയാണെന്ന് തിരിച്ചറിയാൻ പോരാ, നീ നിന്റെ ജീവിതത്തിൽ ജീവിച്ച ജീവിത മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ, അത് ചെറിയവരോടുള്ള നിന്റെ പ്രിയം, അതിനെ ഇഷ്ടപ്പെടാനും അത് ആസ്വദിക്കാനും അത് ജീവിക്കുന്നതിൽ ഉള്ള സന്തോഷം കണ്ടെത്താനും നാഥ നീ എന്നെ അനുഗ്രഹിക്കുക. ഒപ്പം മദർ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നാഥ ഈ മദറിനെ അനുകരണത്തിലൂടെ നിന്റെ ശിഷ്യയായ മദർ തെരേസായുടെ ജീവിതം അനേകരിലേക്ക് പടർന്ന് കയറാനുള്ള കൃപ തരികണമേ. ആമേൻ.
പാവങ്ങൾ തന്നമ്മേ, പാവനയാമമ്മേ, പാരിടമാകെ കാരുണ്യത്തിൻ കാഹളമോതിയ തായേ. പാവങ്ങൾ തന്നമ്മേ, പാവനയാമമ്മേ, പാരിടമാകെ കാരുണ്യത്തിൻ കാഹളമോതിയ തായേ.
ഈ ഗാനം ആലപിച്ചത് ജോളി ഏബ്രഹവും സംഘവുമാണ്. രചനയും സംഗീതവും ഫാദർ വില്യം നെല്ലിക്കൽ.
എളിയോർക്കായി നിങ്ങൾ ചെയ്തതെല്ലാം ചെയ്തിടുന്നു എനിക്ക്, ചെയ്തിടുന്നു എനിക്ക്. എളിയോർക്കായി നിങ്ങൾ ചെയ്തതെല്ലാം ചെയ്തിടുന്നു എനിക്ക്, ചെയ്തിടുന്നു എനിക്ക്. എന്നരു ചെയ്ത നാഥൻ തൻ കാരുണ്യക്കതിരമ്മേ, കാരുണ്യക്കതിരമ്മേ. ഗതികളായവരിൽ ക്രൂശിതനേശുവെ ദർശിച്ചു, ക്രൂശിതനേശുവെ ദർശിച്ചു. രോഗികളഗതികളായവരിൽ ക്രൂശിതനേശുവെ ദർശിച്ചു, ക്രൂശിതനേശുവെ ദർശിച്ചു. ചാരത്തണയും സകലർക്കും സാന്ത്വനമാകും സാന്ത്വനമാകും നമ്മേ. പാവങ്ങൾ തന്നമ്മേ, പാവനയാമമ്മേ, പാരിടമാകെ കാരുണ്യത്തിൻ കാഹളമോതിയ തായേ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച ആണ്ടുവട്ടം 23-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.